തടയാളമായിരിക്കും. അവർ ഇരുവരും ഫിലിസ്ത്യരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും ഇങ്ങോട്ട് കയറി വരുവീൻ, ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് എന്റെ പിന്നാലെ കയറി വരിക, യഹോ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തട്ടിപ്പിടിച്ചു കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നും കൊണ്ടു നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണിനിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു ഭൂമി കുലങ്ങി. വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി. പുരുഷാരം തിന്നി അങ്ങനെ ഓടുന്നത് കണ്ടു ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കുകയും നമ്മിൽ പോയർ ആരും മതിവീനെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹനും ഇല്ലായിരുന്നു. ശൗൽ ആഖ്യാവിനോട് ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം അക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കിൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട് നിന്റെ കൈക്ക് കൈവലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരുന്നത് കൊണ്ട് കണ്ടു. മുമ്പേ ഫിലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേല്യരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേല്യരൊക്കെയും ഫിലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ട ഉടനെ അവരും പടയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ലഹേം വരെപ്പറന്നു. സന്ധ്യയ്ക്ക് മുമ്പേ ഞാൻ എന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞ് ജനത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നതിനാൽ ഇസ്രായേലിൽ നിന്ന് വിഷമത്തിലായി. ജനത്തിൽ ഓരോരുത്തരും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്ത് അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തന്റെ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണു തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ ഇനി യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ജനം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി. ഞാൻ ഈ ചേനോരൽപ്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇതുപോലെ ഭക്ഷിച്ചിരുന്നു. എങ്കിലും എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിലിസ്ത്യരുടെ അപജയം അത്ര വലുതായല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫിലിസ്ത്യരെ സംഹരിച്ചു. ജനം ഏറ്റവും തുടർന്നു പോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാടുകളെയും കിടാക്കളെയും പിടിച്ചു നിരത്ത് വെച്ചു. അടുത്ത് രക്തത്തോടുകൂടി തിന്നു. ജനം രക്തത്തോടെ തിന്നതിനാൽ യഹോവ പാപം ചെയ്യുന്നു, യഹോവ പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ നിങ്ങൾ എന്നെ ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലാവരോടും ചെന്ന് അവരോട് ഓരോരുത്തൻ താൻ താന്റെ കാളിയെയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അർത്ഥത്തിന് കൊള്ളുവീൻ, രക്തത്തോടെ തിന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജലമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്നു. അവിടെ വെച്ച് അറുത്തു ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത് യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ നാം രാത്രിയിൽ തന്നെ ഫിലിസ്ത്യരെ പിന്തുടർന്നപ്പോൾ ഒരു പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊല്ലുക എന്ന് അവൻ പറഞ്ഞപ്പോൾ നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട് ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരാമോ, നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാവം സംഭവിച്ചത് ഏത് കാര്യത്തിലെന്ന് അന്വേഷിച്ചറിയുവീൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ് ഇത്. എന്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോടുകൂടെ പുറവാൻ സർവ്വജനത്തിലും ഇച്ഛനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും ഞാനും എന്റെ മകനായ യോനാഥാനും മറു ഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് നേർവടിപ്പെടുത്തി തരയിടമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ടുവീണു, ജനമൊഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്ക് എന്റെ മകനായ യോനാഥാനും ചീട്ടിടുവീനെന്ന് പറഞ്ഞു. ചീട്ടി യോനാഥാൻ വീണു. ശൗൽ യോനാഥാനോട്, നീ എന്ത് ചെയ്തു എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എന്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ, യോനാഥാനെ നീ മരിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലി മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും ഒരു യഹോവയാണ്, അവന്റെ തലയിൽ ഒരു രോമവും നിരത്ത് വീഴുകയില്ല, അവൻ ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജ്യത്വം ചെയ്ത ശേഷം മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, ശോഭരാജാക്കന്മാർ, ഫെലിസ്തർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു, അമാലേക്കരെ ജയിച്ചു, ഇസ്രായേലിയരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, ഇശി, മൽക്കീശുവ എന്നിവരായിരുന്നു. അവന്റെ രണ്ട് പുത്രിമാർക്കോ മൂത്തവൾക്ക് നേരബ് എന്നും ഇളയവൾക്ക് നീഖാൾ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹിനോം എന്നു പേരായിരുന്നു. അവൾ അഹിമാസിന്റെ മകൾ. അവന്റെ സേനാപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ ഗീശും അബ്ദേലിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്തരോട് കണ്ണിയുദ്ധമുണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവാനിനെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കിക്കളക. അവരോട് കരിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആടവട്ടകം, കഴുത എന്നിവയും സംസ്കരിച്ചു കളക. എന്നാറേ ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി തെലയാമിൽ വെച്ച് അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാരായ 10,000 പേർ ഒഴികെ 200,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ ശൗലമല്ലേശ്വരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ, കെനിയരോട് ഞാൻ നിങ്ങളുടെ അമാലിയക്കരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുകയും ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കെനിയർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രൈമിന് കീഴിലുള്ള ശൂ വരെ അമാലിയക്കരെ സംഹരിച്ചു. അമാലിയക്കരുടെ രാജാവായ അഗാഗിനെ ജീവനോടെ പിടിച്ചു. ജനങ്ങളൊക്കെയും വാളിന്റെ വയത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും അഗാഗിനെയും ആടുമാട് കടിച്ച മൃഗം എന്നിവയും നേത്രമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമുവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ത്തിയതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവനെ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിങ്കിൽ ശമുവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമുവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാരത്തെ എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലയിലെത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ചു വിരിച്ചു. ഗിൽഗാദിലേക്ക് പോയി എന്ന് ശമുവേലിന് അറിവ് കിട്ടി. പിന്നെ ശമുവേൽ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമുവേൽ, എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളുകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അവയമയലേക്കളുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനമാടുകളും കാടുകളിലും മേത്തനമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു. ശേഷമുള്ളവരെ ഞങ്ങൾ നിർമ്മൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശൗമൻ ശൗലിനോട്, നിൽക്ക, യഹോവായി കഴിഞ്ഞ രാത്രി എന്നോട് അരുളിച്ചത് ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശൗമനിൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലല്ലോ. പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമൂല്യക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുമെന്നവരോട് ബുരുദ്ധിയും ചെയ്തു ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കും നീ യഹോയുടെ കൽപ്പന അനുസരിക്കാതെ ഉള്ളക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തതെന്ത്? ശൗലിനോട്, ഞാൻ യഹോയുടെ കൽപ്പന അനുസരിച്ച് യഹോവയെ അയച്ച വഴിക്ക് പോയി. അമയാലെ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു, അമാന്യസ്ഥിരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം സർവാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ഇടപാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്തു ഇല്ലാതിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗമയൽ പറഞ്ഞത്, യഹോയുടെ അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അങ്ങനെ യാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആചാരദോഷം പോലെയും സാക്ഷ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീ യഹോയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. ശൗമൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശൗമയിൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവന്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശൗമയിൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം എങ്കിൽ നിന്ന് കീറിനേക്കാൾ ഉത്തമമായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഓഷ്കു പറകയില്ല, അനുഗ്രഹിക്കുകയില്ല, അനുഗ്രഹിപ്പാൻ അവന് മനുഷ്യനല്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരും ഇസ്രായേലിന്റെ മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ചു. ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടി പോരണമെന്ന് അവൻ അപേക്ഷിച്ചു. അങ്ങനെ ശൗമയിൽ ശൗലിന്റെ പിന്നാലെ ചെന്നു ശൗല് യഹോവയെ നമസ്കരിച്ചു. അനന്തരം ശൗമയിൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുപോയി എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ നിന്നു. ഭരണഭീതി നീക്കിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്ന് ശൗമയിൽ പറഞ്ഞു. ഗിൽഗാദിൽ വെച്ച് ഇവിടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞ് പിന്നെ ശൗമയിൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഇവയിൽ അരമനയിലേക്ക് പോയി. ശൗമയിൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശൗമയിൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും തന്റെ താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അനുദപിച്ചു. അനന്തരം യഹോവ ശൗമയിൽ നിന്നോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്നും ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബദ്രഹേമേക്കുമനായ ഈശായിയുടെ മകടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശൗമയിൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുവന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഈശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെയ്യേണ്ടതെന്തെന്നാൽ ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശൗമയിൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഈശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെ യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബീനെ കണ്ടു. യഹോയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശൗമയിലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണ് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഈശായി അബിനാദിനെ വിളിച്ചു ശമുവേലിന്റെ മുമ്പിൽ വരുത്തി എന്നാറെ അവൻ യഹോവായി ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമയെയും വരുത്തി ഇവനെയും യഹോവ തിരഞ്ഞെടുത്തില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി ഏഴ് പുത്രന്മാരെ ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഇശായിയോട് യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാരെല്ലാവരുമോ എന്ന് ശമുവേൽ ചോദിച്ചതിന് ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഇശായിയോട് ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്തു, ഇവൻ തന്നെ ആകുന്നു എന്നെ അവൻ കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ തൈലം കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ പൃഥ്വിരവനോട് ദൈവമയച്ച ഒരു ദുരാത്മാവിനെ നിന്നെ ബാധിക്കുന്നുവല്ലോ, ആകയാൽ ഇന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പീൻ, തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനി മേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കും, തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ പുത്രന്മാരോട് കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബേത്ലഹേമിൽ ഇശായിയുടെ മകനെ കണ്ടിരിക്കുന്നു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാഗ്വാദ്യമുള്ളവനും കോമളനും ആകുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. ബാറക്ഷമോ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയക ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥന ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കി തന്ന ദൈവത്തെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ ഒരേ മനസ്സോടുകൂടി അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസ്ഥലത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ വളരെ ആത്മാർത്ഥമായി ദൈവത്തിന് മഹത്വം കരേറ്റാം. ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന അപേക്ഷകളും യാചനകളും പ്രത്യേക വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായി സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥന അപേക്ഷ യാചനകളൊക്കെ ദൈവസന്നിധിയിൽ തമ്പുരാനെ സ്വീകാരയോഗ്യമായി തീരുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോട് ഈ സമയത്ത് പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുന്നു. സാന്നിധ്യങ്ങൾ പറയുന്ന വന്നിയ മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആത്മാർത്ഥമായി അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയങ്കടത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഇവിടെ ഈ കൂട്ടായ്മയിൽ കൂടി നന്മ പകരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങളേണ്ട കടന്നുപോകാം. ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകുമ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങളുണ്ടാകുമ്പോഴും ഈ ലോകത്തിൽ ഒരു ശക്തിയും എന്നെ കരകയറ്റുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്നുള്ള നിരാശ മനസ്സിനെ വളരെ ഭീകരമാമിതം ബാധിക്കുമ്പോഴും വളരേണ്ട, ഏത് പ്രയാസങ്ങൾ വന്നാലും ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലൊരു അപ്പൻ തന്നെ കൊണ്ടെന്നുള്ള ആഴമായ മാനസിക തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം തന്നെ ദൈവമായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നവര് അത് മ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റിയ ശ്രദ്ധിക്കണം. അവശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ അത് ഈ പ്രാർത്ഥനയിൽ തടസ്സമാവുകയും ഇത് മറ്റുള്ളവരെ കേൾക്കാൻ തക്കവണ്ണം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദയവായിട്ട് നിങ്ങളെ കയ്യിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്ത് അത് മ്യൂട്ട് ചെയ്യാൻ അറിയാത്തവർ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാകാത്ത സ്ഥലങ്ങളിലൊക്കെയും ഈ ഫോൺ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വളരെ താഴ്മയായിട്ട് ഓർപ്പിക്കുന്നു. 157-ാമത്തെ സുവിശേഷങ്ങൾ
പിതാവിനും പുത്രനും പരിശ്രഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാലകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനും പിരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ
കൃപറിഞ്ഞവറിയുമേ നിനക്ക് സമാധാനം. ഓർമ്മീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വനാമവും പാപമൊഴുകൻ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപോല കുടിച്ചവനായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാർന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ എന്റെ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിനക്ക് നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്നും ഇസഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴിയുള്ള വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ മഹാഭാവിയെ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവ്, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണമേ. എന്റെ കർത്താവ്, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ എന്നെ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ നിന്റെ റസികറകൾ എന്നിൽ കാണുമാറാകരുത്. എന്റെ കർത്താവ്, എന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജ ഉണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയതാത്രാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി നീ സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നോട് നീ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിനോടത്തിൽ എന്നെയും എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവനാളുകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടതു ഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യ ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപകറകളിൽ ജയിക്കുമാറാകരുത്. എന്റെ ആയുസ്സിന്റെ സമ്മത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. എന്റെ കർത്താവ്, എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടന്നുപോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും അതിനെ നമ്മൾ നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവ് പുത്രനും പരിശുദ്ധ ദ്രൂഹായി വായുള്ളവേ, ഞാൻ നിനക്കുന്ന സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓഷോ പ്രിയക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മാവോടുകൂടി അവനെ മോഹത്തപ്പെടുത്തുവാനും തന്ന കൃപകളെ ഓർത്ത് ദിവസം സ്തുതിപ്പാനും വന്നുപോയ വീഴ്ചകളിൽ താഴെ വീഴാതെ തന്റെ ബലമുള്ള ഭുജം നീട്ടി നമ്മെ താങ്ങിയ ദൈവകരുണയെ വളരെ സ്മരണയോടുകൂടി ആരാധിപ്പാനും ഒക്കെ തന്ന ആയുസ്സിനും ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മോഹത്തപ്പെടുത്താം. നാം എവിടെയായിരിക്കുന്നുവോ അവിടെ തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിപ്പാനും യാചിപ്പാനും ഒക്കെ നമുക്ക് ഇടയകുവാൻ തക്കവണ്ണം തന്റെ മഹാകരുണ നമ്മളെ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. സങ്കീർത്തനം 119 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോട് അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം യഹോവയുടെ ന്യായപ്രമാണം തിരിച്ചറിയത്തക്കവണ്ണം, തിരിച്ചറിയുന്ന ന്യായപ്രമാണം ജീവിതത്തിൽ പകർത്തി ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്ന മനുഷ്യരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അവരുടെ ഭാഗ്യം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ അവസാനിക്കുന്നതല്ല. ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും ജഡം വിട്ടുപോകുമ്പോഴും ആ
ഭാഗ്യത്തിന്റെ നന്മ കൈവരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ട് എങ്കിലും അവരെ ന്യായപ്രമാണത്തെ വിട്ടുപിരിയാതെ അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ആത്മസന്തോഷവും ഹൃദയത്തിൽ നിറവും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ ജീവൻ തന്നിരിക്കുന്ന ഈ ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും ഒക്കെ ഏറ്റവും കൃത്യമായി ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഉചിതമായ തീരുമാനമെടുക്കുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം കേരളം നമ്മളൊക്കെ ജനിച്ചു നടന്ന നാട് ഏറ്റവും ദയനീയമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന കാലഘട്ടമായിരുന്നു കുറെ ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും അതിന്റെ ഭീതി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ അല്ലെങ്കിൽ നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും കഴിയുന്നതിനപ്പുറം ശക്തമായ ജലപ്രളയം കൊണ്ട് സമൂഹം മുഴുവൻ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. എല്ലാ ഭവനങ്ങളിലുമൊക്കെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തീരദേശ സ്ഥലങ്ങളിലൊക്കെ അതിശക്തമായ വെള്ളപ്പൊക്കം കൊണ്ട് ജനങ്ങളൊക്കെ ഒരുപാട് കുറെ ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് പേരുടെ വസ്തുക്കള് വീടുകൾ ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അമേരിക്കയിൽ ഇതുകൊണ്ട് നമ്മൾ കേട്ടറിഞ്ഞ സംഗതികളെക്കാളൊക്കെ പത്ത് മടങ്ങ് പത്തിരട്ടി ജനങ്ങളൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അവിടെ നിന്ന് നേരിട്ട് അല്ലെങ്കിൽ പല ആളുകളിൽ നിന്നും മനസ്സിലാക്കിയ തലത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ ജലപ്രളയത്തെ ഒന്ന് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെങ്കിലും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന പോലെ തന്നെ അവരെ ഇരുകരങ്ങളിൽ താങ്ങത്തക്കവണ്ണം നമുക്കാകുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞൊരു വർഷം ഇതേ സമയത്ത് നമ്മളും ഇതേ അനുഭവത്തിൽ കൂടിയൊക്കെ കടന്നുപോയിട്ടുള്ളവരാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ കൂടുതൽ ഹാർവിയുടെ ശക്തമായ പ്രതികൂലതകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതിനേക്കാളൊക്കെ ഒരുപാട് ദുരിതപൂർണമായ അവസ്ഥയായിരുന്നു നാടിന്റെ എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ദുരിതമനുഭവിക്കുന്ന ആളുകളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും നമ്മളുടെ ഞാൻ എപ്പോഴും പറയാനുള്ളത് നമുക്കുള്ളതിൽ നിന്നുള്ളതല്ല, നമുക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് തന്നെ സഹായിക്കത്തക്കവണ്ണമുള്ള ഒരു നല്ല മനസ്സ്, ഒരു പങ്കാളിത്തം ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം. ഒരാൾ വീഴുമ്പോൾ അവരെ കരം പിടിച്ചുയർത്തുവാൻ തക്കവണ്ണമുള്ള നല്ല മനസ്സ് നമ്മൾ കാണിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യണം. ആർക്കും എവിടെയും എപ്പോഴും എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യണം എന്ന ആമുഖമായിട്ട് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹ്യൂസ്റ്റണെ സംബന്ധിച്ചോളം, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ചോളം അതി പ്രയാസം അനുഭവിക്കുന്ന ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സെന്റ് തോമസ് കത്തീഡ്രലിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ബാബുക്കുട്ടി എന്ന് പറയുന്ന സഹോദരന്റെ സണ്ണിലോ ചാൾസ് 2 ദിവസം മുമ്പ് വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു, വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി. തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭ മുഴുവൻ, പ്രത്യേകിച്ച് ഈ ദേവാലയവും ആ കുടുംബവും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിൽ കൂടി ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടാകുന്ന സംഗതികളെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് നമുക്ക് പറ്റുകയല്ല എങ്കിൽ തന്നെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വന്നുപോയ നഷ്ടങ്ങളെ നികത്തുവാനും ശാരീരികമായിട്ടോ നമുക്ക് മാനസികമായിട്ടോ നമുക്ക് പറ്റുകയില്ല. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ ചില മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആ മുറിവിന്റെ ആഴം അറിയാതെ തലോടുന്ന തമ്പുരാന്റെ കരങ്ങൾ ഈ നഷ്ടം സംഭവിച്ച മനുഷ്യരെയൊക്കെ, പ്രത്യേകിച്ച് ആ മകന്റെ സഹധർമ്മിണിയെയും മാതാപിതാക്കളെയൊക്കെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആ കുടുംബത്തിന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും നേരുകയും ചെയ്യുന്നു. ദൈവതമ്പുരാൻ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ബ്രിൻസൻസനാണ്. പക്ഷേ അച്ഛനെ എല്ലാവർക്കും ഒന്നും പരിചയം കാണത്തില്ല. അച്ഛന് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് ഒരു ന്യൂയോർക്കിൽ ഒരു പള്ളിയിൽ, ന്യൂജേഴ്സി പള്ളിയിൽ പ്രത്യേകമായിട്ടുള്ള മാതാവിന്റെ നോമ്പിനോടനുബന്ധിച്ച് കൺവെൻഷൻ നിർവഹിപ്പാൻ തക്കവണ്ണം അച്ഛനെ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നതാണ്. അച്ഛന് തുമ്പോൺ ഭദ്രാസനത്തിലെ കോന്നി സ്വദേശിയാണ്. അച്ഛന്റെ പിതാവും ഒരു ഭദ്രാസനത്തിലെ സീനിയർ അച്ഛനാണ്. അച്ഛന്റെ പേര് മാത്യൂസ് അച്ഛൻ. പ്രിൻസ് അച്ഛനെ വൈദിക സെമിനാറിൽ എന്റെ ഒരുപാട് ജൂനിയറായിട്ടൊക്കെ പഠിച്ചതാണ്. അച്ഛന് MTH കഴിഞ്ഞു. അതുപോലെ തന്നെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് കൈപ്പട്ടൂർ സെലിക്കേഷൻ 10,000 അടവക അടങ്ങുന്ന വലിയ അടവകയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് അച്ഛന് ഒരു 2-3 വർഷം സേവനമനുഷ്ഠിക്കുകയും ഇടവകയിലെ മുഴുവൻ ആളുകളുടെയും വളരെ ആത്മാർത്ഥമായ സ്നേഹവും നല്ല അനുഗ്രഹങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛൻ. ഒരുപക്ഷെ 4-5 വർഷം മുമ്പാണ് അച്ഛൻ അവിടെ വികാരി അച്ഛൻ്റെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചതെങ്കിലും ഇന്നും എല്ലാ ആളുകളുടെയും മനസ്സിൽ അച്ഛനെ പറ്റി ഒരു നല്ല ചിത്രം നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഈ രാജ്യത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തക്കവണ്ണം അച്ഛനെ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് നന്ദിയോട് അച്ഛനെ സ്നേഹം അറിയിക്കുന്നു. ഞാൻ ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛൻ്റെ നല്ല വാക്കുകളുണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോ അച്ഛൻ ന്യൂയോർക്കിലാണ്, അവിടെ നിന്നോട് വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ ഭാഗമാക്കുവാൻ തക്കവണ്ണം സംബന്ധിച്ചിട്ടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോഴ് ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് സുവിശേഷഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം ദൈവഭാഗ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ ധ്യാനിക്കുന്നതായിരിക്കും. ലോകത്തിലേകയാശ്രയം എന്ന യേശു മാത്രം ശോകങ്ങളേറി വന്നാലും എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിക്കുന്നു.
ലോകത്തിലാകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും
Yeah.
പ്രിൻസ് അച്ഛ, അച്ഛനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ അച്ഛ? ഹലോ അച്ഛൻ, ഹലോ പ്രിൻസ് അച്ഛൻ, ഹലോ അച്ഛ, പ്രിൻസ് അച്ഛൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അച്ഛാ ഒരു എല്ലാം അങ്ങനെ മഹത്വത്തിനുള്ള പാട്ടോടെ ഒരു പാട്ടോടെ പാടുമ്പോഴത്തേക്ക് അച്ഛന് ഫോണിലുണ്ട്, പക്ഷേ നമ്മുടെ ഇതുമായിട്ട് അതിനോട് കണക്ട് ആവുന്നില്ല. അതുകൊണ്ടൊരു പാട്ടോടെ പാടുമ്പോഴത്തേക്ക് മിക്കവാറും അച്ഛനെ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം. 120-ാമത്തെ ഗീതം എല്ലാം അങ്ങേ മഹത്വത്തിനാണുള്ള, എല്ലാവർക്കും സുപരിചിതമായ ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായിട്ടുള്ള 120-ാമത്തെ ഗീതം. Thank you.
ഇടയ്ക്ക് വന്നായിരുന്നു, ഇടയ്ക്കൊന്ന് വന്നായിരുന്നു.
ഹലോ
ഹലോ,
ഇതിലെന്നാമപ്പെടുമാറാകട്ടെ. അത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരുടെ കൂടെ സംബന്ധിക്കുവാനൊക്കെ വണ്ണം ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പലപ്പോഴും ജീവിതത്തിലെ ലഭിക്കുന്ന ദൈവകൃപകളെ ഓർക്കുവാനൊക്കെ വണ്ണം അധികം സമയം ലഭിക്കാത്ത നമ്മൾക്ക് നമ്മുടേതായ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് ചേരുവാനും തക്കവണ്ണം ലഭിക്കുന്ന അവസരം ദൈവ നിയോഗമായിട്ട് കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് രാജേഷ് അച്ഛന് ഇങ്ങനെ ഒരു കാര്യം എന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുവാൻ തക്കവണ്ണം ലഭിക്കുന്ന അവസരത്തെ ഓർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ചെറിയ വേദവാക്യം വേർതിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ഒരു ചെറിയ വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:5 വാക്യമാകുന്നു അത്. ഫിലിപ്പിയർ 2:5 ആ വാക്യം ഇങ്ങനെയാണ് പറയുക: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു ചെറിയ വാക്യമാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്ത്യാനി എന്ന പേരിന് യോഗ്യരായി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മുടെയൊക്കെ ബേസിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഐ ആം എ ക്രിസ്ത്യൻ എന്നുള്ളതാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ക്രിസ്തുവിന്റെ നാമം ജീവിതത്തിൽ എത്രമാത്രം ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, അതോ ഒരു നാമം മാത്രം ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുകയാണോ നമ്മൾ? ഈ ഒരു രണ്ട് വ്യത്യസ്ത തലങ്ങൾ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ, അതോ നാമമാത്ര ക്രിസ്ത്യാനിയായാണോ ഞാൻ ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് എങ്ങനെയാണ് ക്രിസ്തുവിനെ പോലെ ആകേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവുന്നത്. ക്രൈസ്റ്റ് മോഡൽ എന്നൊരു വലിയ ചിന്തയുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയരോട് ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു ആശയം തന്നെയാണ്. ക്രിസ്തുവിൽ ഉള്ളവരാകുമ്പോൾ, ക്രിസ്തുവിന്റെ നാമം പേറി ജീവിക്കുമ്പോൾ, ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കുമ്പോൾ, യു ഷുഡ് ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ആസ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. പൗലോസ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്ന ഒരു ആശയമാണ് ക്രിസ്തുവിലുള്ളവരാവുക എന്നുള്ളത്. അതിന്റെ ഒരു നല്ല അനുഭവമാണ് ഈ ഒരു വാക്യത്തിലും കാണുന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണ മനുഷ്യനായി താൻ ഈ ലോകത്തിലേക്ക് വന്നു. താൻ ഈ ലോകത്തിലേക്ക് വന്ന് ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവ വികാര വിചാര അനുഭവങ്ങളിലും കർത്താവ് ജീവിച്ചു. കർത്താവ് ചിരിച്ചിട്ടുണ്ടാവും, കർത്താവ് തീർച്ചയായും കരഞ്ഞു, കർത്താവിന് വിശന്നു. ഇങ്ങനെയൊക്കെ ഒരു സാധാരണ മനുഷ്യനായി കർത്താവ് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേക സുവിശേഷങ്ങളിലൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു ആശയമാണ്. എന്തിന് കർത്താവ് ഇങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ, പാപികളെ രക്ഷിക്കുവാനാണ് എന്നൊക്കെ നമ്മൾ ഒറ്റയടിക്ക് പറയുമെങ്കിലും, എന്തുകൊണ്ട് കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനായി വന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും ലളിതമായ ഉത്തരങ്ങളിൽ ഒന്ന്, എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് കാണിച്ചു തരുവാനാണ് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. യഥാർത്ഥത്തിൽ കർത്താവ് ഒരു മോഡൽ ലൈഫ് നയിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, ആ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ എന്റെ ജീവിതം മുമ്പോട്ട് കാട്ടിത്തരാം, ഇതായിരുന്നു കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു സന്ദേശം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ശ്ലീഹ ആരംഭിക്കുമ്പോൾ, തന്റെ മനുഷ്യാവതാര കാലത്ത് താൻ എങ്ങനെയൊക്കെയാണോ ജീവിച്ചത്, അങ്ങനെയുള്ള ധാരാളം മാതൃകകൾ എനിക്ക് നിങ്ങൾക്കും അനുകരിക്കേണ്ടതായിരിക്കുന്നു കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന്. അപ്പോഴാണ് ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുയേശുവിന്റെ ഭാവം എന്റെ ജീവിതത്തിലും നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാവുന്നത് എന്ന് വേണം സ്നേഹിതരെ നാം മനസ്സിലാക്കുവാൻ. ദീർഘമായി സംസാരിക്കുവാൻ സമയമില്ല. ഒരുപാട് ഭാവങ്ങൾ ഉണ്ടെങ്കിലും
ഒരു ആശയം മാത്രം, പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ പൗലോസ് ശ്ലീഹ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു ആശയം മാത്രം പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളാം. ഈ ഒരു ഭാഗത്തെ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം 5, 6, 7 ഒക്കെ വാക്യങ്ങളെ വേദശാസ്ത്ര വിധികളിലൊക്കെ കിനോട്ടിക് പാസേജ് എന്നാണ് പറയുന്നത്. സ്വയം ശൂന്യമാക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കാറുള്ളത്. ആ വാക്യം ഇങ്ങനെയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവത്തെ പറ്റി പൗലോസ് ശ്ലീഹ പറയുന്ന തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുക. 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ. യേശുക്രിസ്തു ആരാണെന്നൊരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ ഒരു ഉത്തരവും കൂടെയാണ് ഈ ഭാഗത്ത് നൽകുക. യേശുക്രിസ്തു ദൈവമാണ്, അതാണ് ശ്ലീഹ ആദ്യം അടിവരയിട്ട് പറയുക. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുന്നവനാണ്. ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, താൻ ദൈവമാണ്, താൻ ഉയരെയിരിക്കേണ്ടവനാണ്, മാലാഹമാരാൽ സ്തുതിക്കപ്പെടുന്നവനാണ്, ഇങ്ങനെയുള്ള ചിന്തകളോ വികാര അനുഭവങ്ങളോ ഒന്നുമില്ലാതെ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി താഴ് വരികയാണ്, ഒരു ദാസന്റെ രൂപമെടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് ദൈവം, യഹോവയായ ദൈവം സൃഷ്ടി നടത്തുന്നുണ്ട്. 6 ദിവസവും പലതും സൃഷ്ടിച്ചു. അങ്ങനെയുള്ള സൃഷ്ടികളിൽ ഒന്ന് മാത്രമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം മനുഷ്യനെ കാണുക. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അല്പം ഒരു മാനവും മഹത്വവും ഒക്കെ സാധാരണ മറ്റു സൃഷ്ടികളിൽ നിന്ന് അവന് കൂടുതലായിട്ട് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിന്റെ ഒരു കേവല സൃഷ്ടിയാണ് മനുഷ്യൻ. ഇവിടെ പറയുന്നു, ദൈവം സമത്വം മുറുകെ പിടിക്കാതെ ആ ദാസന്റെ രൂപമെടുത്ത് ഒരു സൃഷ്ടിയായിട്ട് മാറുകയാണ്. ഒരു ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് പോലെ ദൈവം മനുഷ്യനായിട്ട് വരികയാണ്. തീർന്നില്ല കർത്താവിന്റെ താഴ്മ. വീണ്ടും അവിടെ പറയുകയാണ്, ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം താഴ്ത്തി. ദൈവത്തിന് മരണമില്ല. ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിശേഷണങ്ങളിൽ ഒന്ന് ഗോഡ് ഈസ് ഇറ്റേണൽ എന്നുള്ളതാണ്. യഹോ ദൈവം നിത്യനാണ്, ആദ്യവും അന്തവും ഇല്ലാത്തവനാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തമ്മിൽ പറയാറുണ്ട്, മരണമില്ലാത്തവനാണ് നീ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ. എന്നാൽ മനുഷ്യാവതാരത്തിൽ മരണമില്ലാത്തവനായ ദൈവം മരണത്തിന് വിധേയനായി. ദൈവം മനുഷ്യനാകുന്നു, മരണത്തിന് വിധേയനാകുന്നു. അതും ഒരു സ്വാഭാവിക മരണമല്ല, അന്നത്തെ കാലത്ത് ഏറ്റവും ഹീനമായ മരണവിധമാണ് കുരിശിലെ മരണം എന്ന് പറയുക. ഇവിടെ പറയുന്നു, മരണത്തോളം തന്നെ, കുരിശിലെ മരണത്തോളം തന്നെ സ്വയം താഴ്ത്തിയിരിക്കുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇരുകരങ്ങളും നീട്ടി ഒരു അപഹാസിതനായി പരിഹാസിക്കപ്പെട്ട് കർത്താവ് മരണത്തിന് വിധേയനാവുകയാണ്. സ്നേഹിതരെ, യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ് പൗലോസ് ശ്ലീഹ ഇവിടെ വരച്ചു കാട്ടുന്നത്. ക്രിസ്തു യേശുവിന്റെ വലിയ ഭാവമാണ് നമുക്ക് ഇങ്ങനെ ഒരു തലക്കെട്ട് വിളിക്കാം. സ്വയം വെറുമയാക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്ക് അനുകരിക്കേണ്ട പ്രധാനപ്പെട്ട ക്രിസ്തു മാതൃകകളിൽ ഒന്ന്. ക്രിസ്തു യേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ, കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, കർത്താവെ നീ സ്വർഗത്തിൽ വാഴുന്നവനായ നീ മനുഷ്യനായി താഴേക്കിറങ്ങി വരുന്നു, മരണത്തിന് വിധേയനാകുന്നു, കുരിശിലെ മരണത്തോളം താഴ്ത്തുകയാണ്, സ്വയം വെറുമയാക്കുന്ന അങ്ങയുടെ ജീവിത ശൈലി. സ്നേഹിതരെയും, ഇവിടെയാണ് നാം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചതിനെന്ന് വായിക്കേണ്ടത്. ജീവിതത്തിൽ ദൈവം തന്ന ദാനങ്ങളല്ലാതെ മറ്റു യാതൊന്നുമില്ലാതെ ഇരിക്കെ, നമുക്കറിയാമല്ലോ ദൈവം തന്നത് മാത്രമേ നമുക്കുള്ളൂ. ദൈവം തന്ന ദാനങ്ങളല്ലാതെ മറ്റ് യാതൊന്നും കയ്യിലില്ലാതിരിക്കെ, ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രയോ ആവർത്തി ഞാൻ എന്റെ സഹോദരനേക്കാൾ, എന്റെ അയൽക്കാരനേക്കാൾ, എന്റെ പ്രിയപ്പെട്ടവനേക്കാൾ ഉയർന്നവനാണെന്നും ബാക്കി എല്ലാവരും എന്നേക്കാൾ താഴെയാണെന്നും ഒക്കെയുള്ള സ്വാർത്ഥ ചിന്തകൾ എത്രയോ പ്രാവശ്യം നമ്മിലേക്ക് പെരുകി വരുന്നുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ചിന്തിക്കണം. വെറുതെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ, വന്നു പിറന്നത് ഒരു കന്യകയുടെ ഉദരത്തിലാണ്, അവനെ താലോലം പാടി ഉറക്കിയത് കന്നുകാലികളാണ്, അവൻ ജനിച്ചു വളർന്നത് ഒരു തച്ചന്റെ വീട്ടിലാണ്, അവന് ചങ്ങാതിമാരായി ഉണ്ടായിരുന്നത് ചുങ്കക്കാരും വേശ്യാ സ്ത്രീകളും അടങ്ങിയ അധകൃതരെന്ന് വിളിക്കുന്നവരുടെ കൂട്ടമാണ്, അവൻ യെരുശലേമിലേക്ക് മഹത്വ പ്രവേശനം നടത്തിയത് ഒരു നിന്നാമൃഗമായ കഴുതയുടെ പുറത്താണ്. എന്തിനേറെ അവസാനം കുരിശിങ്കൽ വളരെ അപഹസിക്കപ്പെട്ട് അവൻ മരിക്കുകയാണ്. ഈ ലോകത്തിന്റെ മഹത്വമെന്ന് ധരിക്കുന്നതൊന്നും വലുതല്ല എന്ന പാഠമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് എന്റെ ഒരു ചെറിയ ബോധ്യം. ദൈവമേ, ഈ ലോകത്തിന്റെ മഹത്വം എന്നുള്ളത്, ഈ ലോകത്തിന്റെ മഹിമ എന്നുള്ളത് നിസ്സാരമാണെന്ന് കാണുവാനായിട്ട് നീ എന്നെ ഒന്ന് പഠിപ്പിക്കണം. കർത്താവേ, നീ ഇതിനെയൊക്കെ കണ്ടതുപോലെ ക്രിസ്തുയേശു അങ്ങയിലുള്ള ആ ഭാവം എന്നിലേക്കും ഒന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരുപക്ഷെ നമുക്ക് പരിചയമായ ഒരു സംഭവമാണ് മനുഷ്യൻ ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഗോപുരത്തിന്റെ പേര് ബാബേൽ ഗോപുരം എന്നാണ്. മനുഷ്യനെല്ലാം കൂടെ ചേർന്ന് ഷിനാർ എന്ന ദേശത്ത് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തിന് ഈ ഗോപുരം പണിയുന്നു എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നുമല്ല മനുഷ്യൻ ഈ ഗോപുരം പണിയുന്നത്. ഉയരിപ്പിച്ചെന്നിട്ട് ദൈവത്തോളം എത്താമെന്നുള്ള ചിന്തയിലുമല്ല. പിന്നെ എന്തിനാണ്? ഉൽപ്പത്തി 11:4 പറയുന്നു, നമുക്ക് ഒരു പട്ടണവും അതിൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം, അങ്ങനെ നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നാണ് പറയുക. ലെറ്റ് അസ് ഹാവ് എ നെയിം എന്നാണ് പറയുക. മനുഷ്യൻ ചിന്തിക്കുകയാണ് എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്, ദൈവത്തിനാണ് ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് ഇരിക്കുക, നമ്മുടേതായിട്ട് യാതൊന്നുമില്ല, നമ്മുടെ പേരിനും ചിലത് വേണ്ടേ. അങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ പേരിനായിട്ട് ശ്രമിച്ച് ഗോപുരം പണിയുമ്പോഴാണ് ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ സാക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പേരുണ്ടാക്കുവാനായുള്ള ശ്രമത്തിലാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായ ചിലതൊക്കെ വേണം, ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പേരൊക്കെ ഒന്ന് രേഖപ്പെടുത്തുന്ന ചിലതൊക്കെ വേണം എന്നുള്ളൊരു സ്വാർത്ഥ ചിന്തയൊക്കെ വല്ലാതെ നമ്മൾ നമ്മിൽ പെരുകി വരുന്നുണ്ട്. ഒന്നാമനാകണമെന്നുള്ള മൂഢചിന്ത വല്ലാതെ പെരുകി വരുന്നുണ്ട്. ധനം ലഭിച്ചിട്ടും തൃപ്തനല്ലാതെ വീണ്ടും വീണ്ടും ധനികനാകണമെന്നുള്ള സ്വാർത്ഥ ചിന്തകൾ നമ്മിൽ പെരുകി വരുന്നുണ്ട്. സ്നേഹിതരെ, ഇന്നിന്റെ മത്സര ലോകത്തിൽ ഒന്നാമനാകുവാനും അതിനിടയിൽ വരുന്നവനെ വെട്ടിവീഴ്ത്തുവാനും ഒക്കെ ശ്രമിക്കുന്ന ഇന്നിന്റെ മത്സര ലോകത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായി ലോകത്തിലേക്ക് വന്ന എന്റെ കർത്താവിന്റെ ജീവിതം ഒരു വലിയ മാതൃകയായിട്ട് മുൻപിൽ നിൽക്കുകയാണ്. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു അമ്മയെ പരിചയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അമ്മയുടെ പേര് റിബേക്ക എന്നാണ്. റിബേക്കായ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരുവന്റെ പേര് ഏശാവെന്നും മറ്റവന്റെ പേര് യാക്കോബെന്നുമാണ്. ഏശാവും യാക്കോബുമാണ് റിബേക്കായുടെ 2 മക്കൾ. രണ്ടുപേരെയും റിബേക്ക പ്രസവിച്ചവളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് റിബേക്കയെ പോലെയുള്ള അമ്മമാര് നമ്മുടെ നാട്ടിൽ തിരികെ വരുന്നുണ്ട്. മക്കൾക്കിടയിൽ ഒരു അസ്വസ്ഥതയുടെ അനുഭവം ഈ റിബേക്ക എന്ന അമ്മ പാകുകയാണ്. ഒരു മകനെ തന്റെ വശത്തും മറുമകനെ തനിക്കെതിരായിട്ടും ഒക്കെ നിർത്തിക്കൊണ്ട് അല്ലെ മാറി നടക്കുന്നതല്ല മറിച്ച് മത്സരത്തിൽ കക്ഷി ചേരുക എന്നൊരു പാഠം അറിഞ്ഞു അറിയാതെയൊക്കെ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വല്ലാതെ പെരുകി വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്നത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലായിടത്തും ഒന്നാമനാകണം, നീയാണ് ഏറ്റവും മികച്ചവൻ. നല്ലതാണ്, തീർച്ചയായും കുഞ്ഞുങ്ങളെ ഒന്നാമനായി തന്നെ വളർത്തണം. പക്ഷെ അതോടൊപ്പം ഞാൻ ഒന്നാമനാകുന്നതിനോടൊപ്പം എന്നോടൊപ്പമുള്ളവനും എന്റെ സഹോദരനും എന്റെ അയൽക്കാരനും എന്റെ പ്രിയപ്പെട്ടവനും ഒക്കെ ഒന്നാമനാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു പാഠവും കൂടെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എന്റെ ഒരു ചെറിയ ബോധ്യം. അതുകൊണ്ട് സ്നേഹിതരെ, ഈ ഒരു ഉൾക്കൊള്ളലിന്റെ ആത്മാവ്, മറ്റുള്ളവനെ പരിഗണിക്കുന്നതിന്റെ ആത്മാവ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ കർത്താവിലേക്ക് തന്നെ വീണ്ടും തിരികെ വരികയാണെങ്കിൽ, കർത്താവ് പ്രലോഭനങ്ങളൊക്കെ നേരിട്ട് വന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പ്രലോഭനങ്ങളെ ഒരു കഥ പോലെ നാം വായിച്ചു വിടാറുണ്ടെങ്കിലും കർത്താവ് നേരിട്ട 2-ാമത്തെ പ്രലോഭനമെന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്നുള്ളതായിരുന്നു. മുകളിലേക്ക് ചാടുമ്പോൾ പിശാചി തന്നെ പറയുന്നുണ്ട്, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പിന്നെ എന്തിന് കർത്താവ് ചാടുന്നു? അതാണ് കർത്താവിന് വെച്ച് നീട്ടിയ പ്രലോഭനമെന്ന് പറയുക. ക്രിസ്തുവിന് നീട്ടുന്ന 2-ാമത്തെ പ്രലോഭനം അതാണ്. നീ യെരുശലേമിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ, ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ, അത് യെരുശലേമാണ്, തലസ്ഥാന നഗരമാണ്, വലിയ ജനത്തിരക്കുള്ള സ്ഥലമാണ്. ഇത്ര ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടിയിട്ടും നിനക്കൊന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ജനമെല്ലാം പറയും, യു ആർ റിയലി ഗ്രേറ്റ്, നീ വലിയവനാണ്. കർത്താവിന്റെ മനസ്സിലേക്ക് ഈ ഈ വിഷവിത്ത് പാകുകയാണ് സാത്താൻ. എന്തിനു വെറുതെ കഷ്ടാനുഭവങ്ങൾ? എന്തിനു വെറുതെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിനക്കൊരു നിമിഷം കൊണ്ട് പ്രസിദ്ധനാകാം, പ്രശസ്തനാകാം. കുറുക്ക് വഴികളിലൂടെയുള്ള പ്രശസ്തിയാണ് കർത്താവിന് വെച്ച് നീട്ടിയ രണ്ടാമത്തെ പ്രലോഭനം. പക്ഷെ അതുപോലും കർത്താവ് നിരാകരിക്കുന്നുണ്ട് വേദവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. സ്നേഹിതരെ, അവിടെയാണ് ക്രിസ്തു മാതൃകയിലേക്ക്. എനിക്ക് കുറുക്ക് വഴികളുടെ ഒന്നും ആവശ്യമില്ല. ദൈവം തന്ന ദാനങ്ങളിൽ വിനീതനായി താഴ്മയോടെ അതിനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ പാഠമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം രണ്ട് ശിഷ്യന്മാർ ചേർന്ന് ഒരു ഓട്ടമത്സരം നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന കഥയാണ്. പത്രോസും യോഹന്നാനും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടിട്ട് കല്ലറയിലേക്ക് ഓടുകയാണ്. പത്രോസ് പ്രായമേറിയവനാണ്, വൃദ്ധനാണ്. എന്നാൽ യോഹന്നാൻ യുവാവാണ്, ഏറ്റവും പ്രായം കുറഞ്ഞവനാണ്. ഇവർ രണ്ടുപേരും കൂടെയാണ് ഓടുക. ആ ഓട്ടമത്സരത്തിൽ സ്വാഭാവികമായിട്ടും യോഹന്നാൻ ആദ്യം കല്ലറയുടെ അടുത്ത് ഓടിച്ചെന്നു. കല്ലറയിലേക്ക് കയറുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും യോഹന്നാനുണ്ട്. പക്ഷെ അവിടെ കാണുന്ന കാഴ്ച കർത്താവിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവം ശിഷ്യന്മാർ മനസ്സിലാക്കി എന്നുള്ളതാണ്. രണ്ടുപേരും ഒരുമിച്ചോടി. ഒരാൾ ആദ്യം കല്ലറയുടെ മുൻപിലെത്തി. പക്ഷേ ആദ്യമെത്തി യോഹന്നാൻ തനിക്കു പിന്നാലെ വരുന്ന വൃദ്ധനായ പത്രോസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പത്രോസ് തന്റെ അടുക്കലെത്തി. പത്രോസാണ് ആദ്യം കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹിതരെ, കാത്തു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ മികച്ചവനാകുന്നതിനൊപ്പം അവനും അതിനുള്ള അവസരമുണ്ട്, സാധ്യതയുണ്ടെന്നൊരു പാഠത്തിലേക്ക് നമുക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചേർത്തിപ്പിക്കുകയല്ല. ഒരു വലിയ ആശയം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പരെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഒരുപാട് ഭാവങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ടെങ്കിലും വളരെ പ്രധാനമായ ഒരു ഭാവം അവിടെ തന്നെ പൗലോസ് ശ്ലീഹ പറഞ്ഞതാണ് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തത്, ചിന്തിച്ചത്. സ്വയം വെറുമയാക്കുന്ന, സ്വയം ഒന്ന് ശൂന്യമാക്കുന്ന, ദൈവമാണ് എല്ലാറ്റിന്റെയും അവകാശി എന്ന തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്കൊന്ന് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. സ്വയം വെറുമയാക്കുന്ന ഈ ജീവിത ശൈലി, സ്വർഗം ചായച്ച് കുരിശിലെ മരണത്തോളം എത്തിയ ജീവിത ശൈലി, എന്റെ ദൈവമേ എന്റെ ജീവിതത്തിലും നീ ഒന്ന് ശീലിക്കുവാനായിട്ട് എനിക്ക് പകർന്നു തരണം. നീ എനിക്ക് തന്നിട്ടുള്ള പണവും, നീ എനിക്ക് തന്നിട്ടുള്ള അവസരങ്ങളും, നീ എനിക്ക് തന്നിട്ടുള്ള പ്രതാപങ്ങളും സമ്പത്തുകളും സ്ഥാനങ്ങളും, അതിലൊന്നും ഞാൻ മതിമറന്ന് സ്വാർത്ഥനായി അഹങ്കരിച്ചു പോകാതെ ദൈവസന്നിധിയിൽ വിധേയപ്പെടാം, ദൈവസന്നിധിയിൽ വിനയപ്പെടാം. വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ താഴുക, അവൻ നിങ്ങളെ ഉയർത്തും. ആ വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നയിക്കാം. ഈ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രാജേഷത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശ്രേഷ്ഠ വൈദികനാണ്. എന്റെ ദേവാലയത്തിൽ നാട്ടിലെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്റെ അമ്മയുമായിട്ട് സ്വന്തം മകനെ പോലെ എന്നെ കാണുകയും വളരെ സ്നേഹത്തോടെ ഇപ്പോഴും കാണുകയും ചെയ്യുന്നു. ഇവിടെ ന്യൂജേഴ്സിയിലെ ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നത്. അതിന്റെ ഭാഗമായി ഈ ഒരു അവസരം ലഭിച്ചതിനെ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആശ്വാസദാതാവായ തമ്പുരാന് വേദനിക്കുന്നവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയങ്ങളിൽ നിന്ന് നീറുന്ന വേദനയും നീക്കിക്കളയുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിൽ പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും അവർക്ക് നേർന്നുകൊണ്ട് ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:5 അഞ്ചാം വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാനം ചുരുങ്ങിയ സമയത്തിനുള്ളില് പ്രിയ ദിവസത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഇടയാക്കി തീർത്തു. എക്കാലവും വേദപുസ്തകം ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന, അതിനേക്കാൾ ഉപരി ഏറ്റവും ഔന്നത്യമുള്ള ആശയമായി മനുഷ്യ ഹൃദയങ്ങളിൽ സ്പർശനമേറ്റിട്ടുള്ള ഒരു ഭാഗമാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത്. ഒരു മനുഷ്യനെ ദൈവികനാക്കുന്ന ഒരു വലിയ പാതയാണ് ക്രിസ്തു യേശുവിലുള്ള ആ ഒരു ഭാവം. നമ്മളിലെല്ലാം ഭാവമുണ്ട് അല്ലേ? ഭാവമില്ലാത്ത മനുഷ്യരൊന്നും ആരുമില്ല. പക്ഷെ നമ്മുടെ ഭാവങ്ങള്, നമ്മളൊക്കെ ഭാവിക്കുന്ന ഭാവകര, വേണ്ടിയിടത്തും വേണ്ടാടത്തിടത്തും വേണ്ടാത്തതും ഭാവിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ? അപ്പം എന്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഭാവം? ചില മനുഷ്യർക്കൊക്കെ പല പല ഭാവങ്ങളാണ്. പള്ളി വരുമ്പോഴൊന്ന്, ഇഷ്ടമുള്ളവരെ കാണുമ്പോഴൊന്ന്, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോഴൊന്ന്, വീട്ടുകാരെ കാണുമ്പോൾ വേറൊന്ന് അല്ലേ? കാരണം ഓരോ സ്ഥലത്തും ഓരോ ഭാവങ്ങളാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥ ദൈവികനുള്ളത് ക്രിസ്തുവിലുള്ള ഭാവം, ക്രിസ്തു വിഭാവന ചെയ്ത തലത്തിലുള്ള ഭാവം ഒരു മനുഷ്യനിൽ നിലനിൽക്കുമ്പോഴാണ് അവന് നിറമുള്ളവനും ചൈതന്യമുള്ളവനായിട്ട് മാറുന്നത്. ശരിക്കും അങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചിന്തകളാണ് ഈ അഞ്ചും ആറും ഏഴും എട്ടും ഒക്കെ വാക്യങ്ങളിൽ ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു തരുന്നതിൽ കൂടി ലോകം എങ്ങനെയായിരിക്കണം എന്ന് മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു തലത്തിൽ ജീവിതത്തെ ഇതേ ഭാവത്തിൽ ക്രമീകരിക്കുന്ന മനുഷ്യർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു സ്ഥലമാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും മഹത്വമുള്ള സ്ഥാനം എന്നൊക്കെ. ഓരോ മനുഷ്യനും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അവനെ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഏറ്റവും വലിയ ഭാവം ആണ് ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു തന്നത്. അച്ഛനതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരികയുണ്ടായി, അതിന്റെ വിവിധ തലങ്ങളെ പറ്റി ചുരുങ്ങിയ നിമിഷങ്ങളിൽ അച്ഛൻ പറഞ്ഞു തരികയുണ്ട്. ഈ ഒരു ചിന്ത നമ്മളെ വളരെ സ്വാധീനിക്കുന്ന രണ്ടാം അധ്യായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. ഓരോ മനുഷ്യനെയും തന്നെക്കാൾ ശ്രേഷ്ഠ എണ്ണിക്കൊള്ളുവിനെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലീഗ വലിയൊരു വലിയൊരു ആശയമാണ്, എത്ര തൂക്കം നമുക്ക് അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആശയമാണ് പൗലോസ് ലീഗ ലോകത്തിന് മുമ്പിൽ ഇട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവത്തെ അറിയുന്ന മനുഷ്യരിലൊക്കെ ഈ ഒരു ഭാവം നല്ല രീതിയിൽ അത് വളർന്നു വരും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഈ ദൈവിക ഭാവം ഹൃദയത്തിലുള്ള മനുഷ്യരെയാണ് മറ്റുള്ളവർ പോലും നെഞ്ചിലേറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഓരോ മനുഷ്യരെയും വെച്ച് നോക്കിക്കഴിയുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ആ ഒരു കൃപ ഹൃദയങ്ങളിൽ ചാലിച്ചിട്ടുള്ള മനുഷ്യരിലൊക്കെ ആ നന്മയുടെ കുറച്ചെങ്കിലുമൊക്കെ പ്രകടാത്മകമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ ഹൃദയത്തിൽ ആളുകൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര കാലഘട്ടം ജീവിക്കും എന്ന് നമുക്കറിയത്തില്ല. ദൈവം അനുവദിക്കാത്തോളം കാലം ആ നല്ല ഭാവത്തെ ഒക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കട്ടെ. ഇതുപോലുള്ള വൈദികളിൽ നിന്നൊക്കെ കേൾക്കുന്ന നല്ല ചിന്തകളൊക്കെ നമ്മളെ ആ ഒരു കൂടുതൽ ബോധ്യങ്ങളിലേക്ക് ഉണർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചിന്ത പകർന്നു തന്ന പ്രിയ പ്രിൻസിനുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും എപ്പോഴെങ്കിലും അവസരം ഉള്ളപ്പോഴ് പ്രിയ അച്ഛനെ ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന സ്നേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ആ പേരുകൾ വായിച്ചതിന് ശേഷം നമ്മള് പാപാത്ര നമസ്കാരത്തിൽ അനുതാപത്തിന്റെ ഗീതം കർത്താവെ കരയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം എന്നുള്ളതിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റാൻസ് പാടിയതിനു ശേഷം ഡാലസിൽ നിന്ന് പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. അച്ഛന് പ്രിൻസ് അച്ഛന്റെ പള്ളിയിൽ തോമസ് മാത്യുവിന്റെ വികാരിയായിട്ടാണ് ഇപ്പോൾ പ്രിൻസ് അച്ഛനുള്ളത്. പലപ്പോഴും തോമസ് മാച്ച് അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നല്ല ചിന്തകളൊക്കെ പകർന്നിരുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. ഡാലസിൽ നിന്ന് പല വൈദികരും ഇതിൽ പ്രവേശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛനും ഇതിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഈ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടത്. ഇപ്പോഴ് പേര് വായിച്ചതിന് ശേഷം പാട്ടുപാടി അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് നമുക്ക് പേരുകൾ ഓർക്കാനുള്ളത് നമ്മൾ സ്ഥിരം ഓർക്കുന്ന പേരുകളൊക്കെ ദാനിയൽ, അതുപോലെ തന്നെ ആലീസ് ജോസഫ്, ജോയി, വിൻസൂമൻ, രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞു കുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ശോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കം ആൻഡ്രു, ഫിലിപ്പ് റബ്ബാൻ, ജൊഹാന, ഈലമ്മ കുഞ്ഞച്ചൻ, സോജൻ, ഏഡൻ, രാജു എബ്രഹാം, ജേക്കബ് വർക്കി, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വി സി വർഗീസ്, വിനീത്, ഐഡി നാൻ, അമ്മണിക്കുട്ടി ഈശോ, ബേബിക്കുട്ടി എബ്രഹാം, എ വി ജോർജ്, അന്നമ്മ ജോർജ്, നിക്കൽ, ജെമിനി, മേരി, സുമ സണ്ണി, മറിയ മൈഗ്നേഷ്യസ്, മേരി മാത്യു, മിനു ജോർജ്, ജോബിൻ ആഡം, നേഹ ചെറിയാൻ, ജേക്കബ് ചാക്കോ, ബാബു, തോമസ്, മേരിക്കുട്ടി. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്ക് യാത്രയായ ചാൾസിനെയും പ്രത്യേകമായിട്ട് ഓർക്കുക. ഇപ്പോഴ് നമ്മൾ കർത്താവ് കറയില്ലാത്തുള്ള ഗീതത്തിന്റെ രണ്ട് ലൈന് പാടിയതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛന് പ്രാർത്ഥിക്കുന്നതായിരിക്കും.
കർത്താവേ Thank you.
പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം.
മഹാകാരുണ്യവാനുമായ സ്നേഹമുള്ളവനായ ഞങ്ങളുടെ ദൈവംതമ്പുരാനെ, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും കുരിശിലെ മരണത്തോളം ശൂന്യമാക്കി ഞങ്ങളുടെയൊക്കെയും രക്ഷ നേടിയെടുത്ത് പിതാവാം ദൈവത്തിനടുക്കിലേക്ക് കടന്നു വരികയും അവിടുത്തെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്യുന്ന യേശുതമ്പുരാന്റെ നാമത്തിൽ നിന്റെ തിരുമുമ്പാകെ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഏടുകളും പാപികളുമായ ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കിയതിനായി നിന്നെ സ്തുതിക്കുന്നു തമ്പുരാനെ. അവിടുത്തെ മലാഖമാരുടെ സാന്നിധ്യത്തോടുകൂടി എപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തട്ട് വസിക്കുന്ന സ്ലോപ്യന്മാരുടെയും ക്രൂബ്യന്മാരുടെയും സാന്നിധ്യത്തോടുകൂടി നിന്നുകൊണ്ട് ബലഹീനരായ മനുഷ്യരുടെ ഈ ബലഹീന ശബ്ദത്തെയും തമ്പുരാനെ കൈക്കൊള്ളുമാറാകണമേ. അവിടുത്തെ ഏകപുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യക മറിയാമിന്റെ ഓർമ്മയെ നിർവഹിക്കുന്നതായി ഈ ബുധനാഴ്ച ദിവസം മനോഹരമായൊരു പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനായി നിന്നെ ഞങ്ങൾ അധികമായി സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ തക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. ശാരീരികമായും ശബ്ദം കൊണ്ടും ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും പ്രത്യേകാല ആചാര്യ ശ്രേഷ്ഠന്മാരെയും തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുമുൻപാകെ പേരുകൾ ഓർത്തവരായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും കർത്താവ് എവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ശരീരത്തെ എവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ, മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ, പ്രാർത്ഥിക്കുവാൻ്റെ കൊണ്ട് ഒരുക്കമുള്ള ആത്മാവിനെ നൽകുമാറാകണമേ. അവരെയൊക്കെയും ശുശ്രൂഷിക്കുന്ന കരങ്ങളെ എവിടുന്ന് ബലപ്പെടുത്തണമേ. സൗഖ്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്രയും വേഗം കടന്നു വരുവാനും തമ്പുരാനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നിന്നെ വാഴ്ത്തി സ്തുതിക്കുവാനും അവരോരോരുത്തരെയും സഹായിക്കുമാറാകണമേ. രോഗത്തിന്റെ മരുന്നും രോഗം നീക്കുന്ന മരുന്നും അവിടുന്നാകുന്നുവെന്നും അവിടുത്തെ നോട്ടവും അവിടുത്തെ സ്പർശനവും അവിടുത്തെ തുപ്പല് പോലും കർത്താവെ സൗഖ്യത്തിന് കാരണമാകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ബലഹീനമാകുന്നുവെങ്കിലും കർത്താവെ നിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപാകെ അവയൊക്കെയും അംഗീകരിക്കുമാറാകണമേ. തളർവാദ രോഗിയെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം പോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ തളർവാദം പിടിച്ചിട്ടുള്ള ബലഹീനത ബാധിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെയും ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന മൂലം അവർക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യവും പാപങ്ങൾക്ക് പരിഹാരവും അവിടുന്ന് നൽകുമാറാകണമേ. തമ്പുരാനെ, ഞങ്ങളുടെ ഇടയിൽ വാങ്ങിപ്പോയവരെ അവിടുന്ന് സ്വർഗീയമ്പങ്ങൾ വസിപ്പിക്കണമേ. പ്രത്യേകാൽ ഞങ്ങളുടെ പ്രിയ സഹോദരനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നല്ല പ്രായത്തിൽ തന്നെ ദൈവം തമ്പുരാനെ പക്കലേക്ക് വിളിച്ചെടുപ്പിക്കപ്പെട്ട ഹ്യൂസ്റ്റണിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പക്കൽ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരനെ അവിടുത്തെ സ്വർഗീയമ്പങ്ങൾ അവിടുന്ന് വസിപ്പിക്കുമാറാകണമേ. ദുഃഖിതരായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹധർമ്മിണിയെയും കുടുംബാംഗങ്ങളെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ പകർന്നു വന്ന ആചാര്യ ശ്രേഷ്ഠനെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു കർത്താവേ. ആചാര്യ ശ്രേഷ്ഠന്റെ ഇടവക ശുശ്രൂഷകളെയും പൗരോഹിത്യ ശുശ്രൂഷകളെയും സാമൂഹിക പ്രവർത്തനങ്ങളെയൊക്കെയും കർത്താവേ കുടുംബ ജീവിതത്തെ അവിടുന്ന് വാഴ്ത്തുമാറാകണമേ. അധ്യാപക ജീവിതത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. സമൂഹത്തിനും സഭയ്ക്കും കൊള്ളാവുന്നവനായി സാക്ഷ്യമുള്ള ഒരു വൈദികനായി അവിടുന്ന് വേർതിരിക്കുമാറാകണമേ. കർത്താവെ, നേരിടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും മുൻപേ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടി തന്റെ ആടുകളെ മേയ്ക്കുവാനുള്ള കൃപ നൽകുമാറാകണമേ. ആടുകൾക്ക് മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടല്ല അവരുടെ ശുശ്രൂഷകനായി തീരുവാൻ തക്കവണ്ണം പ്രിയ ദാസനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. കുടുംബത്തെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വാഴ്ത്തുമാറാക്കണമേ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മൂലം കടന്നു വരുവാൻ സാധിക്കാതെ പോയ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നാവുകളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. തിരുവനന്തപുരാനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ ഭാവി ജീവിതമൊക്കെയും ഞങ്ങളെക്കാൾ മുമ്പ് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവനായ തിരുവനന്തപുരാനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അത് ഉതകുന്നവയെങ്കിൽ കർത്താവെ അവിടുന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് അവിടുന്ന് നിവർത്തിച്ച് നൽകുമാറാകണമേ. ഞങ്ങളുടെയൊക്കെയും നല്ല ഭാവി ജീവിതത്തിന് വേണ്ടി നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ വേണ അപേക്ഷിക്കുന്നു. പിതാവിന്റെ പക്കൽ മക്കൾ അപേക്ഷിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മനസ്സിലാക്കി നിന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിന് കേടുവരാത്ത രീതിയിൽ നിനക്കും നീ ഞങ്ങൾക്കായി കൽപ്പിച്ചു തന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെയും സന്തോഷമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന മുമ്പോട്ട് പോകുവാനും അനേകർക്ക് ആശ്വാസമായി തീരുവാനും നല്ല സന്ദേശങ്ങൾ കൊണ്ട് ഞങ്ങളുടെയൊക്കെയും മനസ്സുകളെയും ഞങ്ങളുടെ ആത്മാക്കളെയും പ്രശോഭിപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വരൂപിക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെ അവിടുന്ന് അനുഗ്രഹിക്കണേ, വാഴ്ത്തണമേ. പല പ്രദേശങ്ങളിൽ നിന്നും ശബ്ദത്തിലൂടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും ദൂരെയും ചാരയുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേക ഞങ്ങളുടെ സ്വന്തം ദേശത്തെ വേദന അനുഭവിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രകൃതിയുടെ ആ ശക്തിയെ കർത്താവ് അവിടുന്ന് പൂർണ്ണമായും നിയന്ത്രിച്ചതിനായി വിനസിപ്പിക്കുന്നു. ഇനിയും ഒരുപാട് പേര് സാധാരണ ജീവിതത്തിലെ കടന്നു വരുവാൻ വേണ്ടി കർത്താവെ ബുദ്ധിമുട്ടുന്നു. അവരുടെ ഒക്കെയും പരിശ്രമങ്ങളൊക്കെ അവിടുന്ന് ഫലവത്താക്കി തീർക്കുമാറാകണമേ. കണ്ണിന് മുമ്പിൽ കൂടി ആയുസ്സുകൊണ്ട് നേടിയ പലതും കണ്ണിന് മുമ്പിൽ കൂടി ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുവാൻ തക്കവണ്ണം വിധിക്കപ്പെട്ടവരായ ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെയും കണ്ണിന് മുമ്പിലെ വിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ നിസ്സഹായ അവസ്ഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെയൊക്കെയും നല്ല ശാന്തമായ ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂരദേശത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുവാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമേ. ദേവനബരാനെ, ആ പ്രളയത്തിന്റെ ഭീകരതയൊക്കെയും പൂർണ്ണമായി മനസ്സിലാക്കുവാനും അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നല്ല നല്ല കൈത്താങ്ങലുകൾ നൽകുവാനും അവരെ സഹായിക്കുവാനും ഞങ്ങളോട് നിരയാക്കുമാറാകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെയും തിരുവുമ്പാക സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തിരുവുമ്പാക സമർപ്പിക്കുന്നു. ദേവനബരാനെ, അവിടുത്തെ കൃപ ഞങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്ത്രീയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധരുമായ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണം.
ധന്യമാർന്ന ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കായ എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ചിന്തപകർ നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ബിൻസച്ചനോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛനെ തന്നിത്തോട് സെന്റ് ആരണീസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന് തിരിച്ച നാട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിലെ ഗസ്റ്റ് ലക്ചറായിട്ട് അച്ഛന് ചുമതല ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ദേവൻ ദൈവേന്ദ്രൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി അച്ഛനുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറച്ച പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, നന്ദി മാമനച്ഛൻ, പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വൈദികരെയൊക്കെ പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും വീണ്ടും നന്മയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ജനറൽ പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ, എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.